സ്തുതിനെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാന നീ പരിശുദ്ധ, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ അനുകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. കവികളായ നിന്റെ അടിയാരോട് കരണം ചെയ്യാവേ നിനക്ക് സ്തുതി. പറയുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. നിന്റെ ദുരുപക്ഷ സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ട് നല്ല രാജ്യ ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നീ ഓർത്തു അറിയുമേ തമ്പുരാന്റെ അമ്മേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നേതമ്പരാനോടമേ വേഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരുന്ന് നമ്മള് ഈ ചെറിയ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടൊരു കാര്യമുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസം നിറഞ്ഞ ഒരു ദിവസമാണ്. എന്റെ പിതാവിന്റെ ഏറ്റവും ഇളയ സഹോദരൻ അദ്ദേഹത്തിന് അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഡയബറ്റീസിന്റെ പ്രശ്നമായിരുന്നു. ഒരു കാലൊക്കെ മുറിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ ഇരിപ്പായിരുന്നു. ഇന്നലെ നാട്ടിലെ സമയം രാത്രിയിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചുപോയി. പി സി യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 70 വയസ്സുണ്ടായിരുന്നു. വളരെയേറെ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്തിരുന്ന എന്റെ പിതൃ ഇളയ പിതൃ സഹോദരനാണ്. അപ്പം പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. 3 മക്കള്, അവര് 3 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു, കൊച്ചുമക്കളൊക്കെ ആയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു പിതാവായിരുന്നത് കൊണ്ട് വേർപാടിൽ വളരെയേറെ വേദന എനിക്കുണ്ട്. പക്ഷെ ഇപ്പം ഒന്ന് ഇവിടെ പോയി ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഒന്ന് സംബന്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ ഇടയിൽ ഞാനൊന്ന് പോയിട്ട് വന്നതേ ഉള്ളത് കൊണ്ട് ഇപ്പോഴെനിക്കത് സാധിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോഴ് ഒരു വാക്ക് നമുക്ക് ആ കാര്യം കൂടി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് വിവിധ ഭാരങ്ങളിലൂടെ, മാനസിക പ്രയാസങ്ങളിലൂടെയും വളരെ സന്തോഷങ്ങളിലൂടെയും ഒക്കെ പോകുന്ന അനേകരുണ്ട്. എല്ലാവരുടെയും മാനസികാവസ്ഥകളെയൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഇന്ന് വളരെയേറെ കഷ്ടപ്പെട്ട ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ പ്രിയപ്പെട്ട ദാസിമാരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവമേ അവരുടെ കുടുംബങ്ങളെ വാഴ്ത്തി വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുവാനായിട്ട് പോകുന്ന ടെലികോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ കൃപയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണമേ. അത് ഹോസ്റ്റ് ചെയ്യുന്നതായ എഡ്മണ്ടൺ ദേവാലയത്തെ തിരുവമ്പാകെ സമർപ്പിക്കുന്ന എന്റെ പ്രവർത്തകരെയൊക്കെയും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അനവധി നിരവധിയായിട്ടുള്ള കാരുണ്യം കർത്താവേ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും പ്രവർത്തകരുടെ മേലും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായിരിക്കുന്ന അടിയനെ തിരുവമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേർപിരിഞ്ഞ സന്നിധിയിൽ വന്നിരിക്കുന്ന പിതാവിന്റെ ആത്മാവിന് അബ്രഹാമിയും അടികളിൽ ആശ്വാസം നൽകണമേ. ദൈവമായ കർത്താവേ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹീതമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവമുണ്ടാകണമെന്നു. പ്രത്യേകിച്ച് കർത്താവെ, വാങ്ങിപ്പോയ ആത്മാവിനെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിന് ഉദ്യാനത്തിനായി സൗമൻ ഗാലോസ് കുറിയേലായി സോൻ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും. കർത്താവേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്നതായ ഈ ക്ലാസ്സിനോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കുടുംബത്തെയും കൂടി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ മതോപദേശ സാരങ്ങള് ഏകദേശം നമ്മൾ തീരാറായി. കഴിഞ്ഞ ആഴ്ചയിൽ അത് തീർക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഈ വിശദീകരണങ്ങൾ ഞാൻ ഇങ്ങനെ കൂടുതൽ അങ്ങ് നൽകി പോകുന്നത് കൊണ്ട് പലപ്പോഴും ഇതുവരെയും കൃത്യസമയത്ത് ഒരു ക്ലാസ്സും അങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് അങ്ങനെ തീർക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമുക്ക് ധാരാളം സമയമുണ്ട്, ഇന്ന സമയത്ത് തീർക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ കഴിവതും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. എങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ മതോപദേശസാരങ്ങളുടെ തീരാനുള്ള ഭാഗം ആദ്യത്തെ ഭാഗമായിട്ട് അങ്ങ് ഇന്നത്തെ ക്ലാസിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് എടുത്തു തീർത്തിട്ട് പിന്നെ എബ്രായ ലേഖനത്തിലേക്ക് കടക്കാം. നാളെയും പിന്നീട് അടുത്ത രണ്ടാഴ്ചയും കൂടെ, ചിലപ്പം ഒരാഴ്ചയും കൂടെ മുന്നോട്ട് പോകുമായിരിക്കും. എന്തായാലും കഴിവതും രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകൾക്കകമായിട്ട് എബ്രായ ലേഖനവും നമുക്ക് തീർക്കാൻ സാധിക്കുമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. മതോപദേശ സാരങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെ പറ്റിയുള്ള 10 കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഇന്ന് അതിലെ അവസാനത്തെ പോയിന്റാണ്, ഒരു ലെങ്തി പാർട്ടാണത്. എന്തായാലും നമുക്കതിലേക്ക് കടക്കാം. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നിരുന്നു. സാത്താന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവനുണ്ടായിരുന്ന ഈ ശക്തി അവന്റെ വീഴ്ചയുടെ ശേഷവും അവനിൽ നിന്ന് എടുത്തു കളയപ്പെടാതിരിക്കുമ്പോൾ എന്നൊരു പ്രസ്താവന ഈ മതോപദേശസാരങ്ങളിലുണ്ട്. അത് ഈ അനുവാചകർക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എസ്കിയൽ പ്രവചനം 28:13 എസിയാവ് 14:12 വായിപ്പിച്ചത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കിരൂപായിരുന്നു. ഒരു മാലാഖയുടെ ആ ഒരു തലത്തിൽ നിന്നാണ് അവൻ പൈശാചികമായിരിക്കുന്ന ഒരു ശക്തിയായി ഇന്ന് ഒരുപക്ഷെ നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്ന ഒരു ഒരു പേഴ്സോണിഫിക്കേഷൻ പിശാജിനുണ്ടായത് എന്നൊരു ചിന്താഗതി യഹൂദന്മാരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ യെശയ്യ പ്രവചനത്തിൽ നിന്നും എസ്കിൽ പ്രവചനത്തിൽ നിന്നും നമ്മൾ ആ ഭാഗങ്ങൾ എടുത്ത് ചിന്തിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് പാട്ടുപാടാനും നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആളായിരുന്നു ഈ കിരൂപ്. എന്നാല് ഞാൻ ദൈവത്തോട് അത്യുന്നതനോട് സമനാകും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറാം, അങ്ങനെ ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവൻ വീണുപോയതെന്നാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോ മതോപദേശസാരങ്ങളിൽ പറയുന്നത് സാത്താന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവനുണ്ടായിരുന്ന ശക്തി, അത് നമ്മൾ എസ്കെൽ പ്രവചനത്തിൽ കണ്ടു. അവന്റെ വീഴ്ചയുടെ ശേഷവും അവനിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ വായിപ്പിച്ച ഭാഗം യോബിന്റെ പുസ്തകം 1:6 ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താനും ചെന്നു നമ്മൾ വായിക്കുന്നു. അപ്പം ദൈവം അവിടെയും ഈ ഹെവൻലി കൗൺസിൽ കൂടുന്ന സമയത്ത് പോലും സാത്താനും അതിന്റെ സൈഡിൽ ഓരം പറ്റി നിന്നു എന്ന് പറയുമ്പോൾ ദൈവവനെ അനുവദിച്ചു എന്നും അവന് യോബിനെ പരീക്ഷിക്കാൻ തക്കവണ്ണമുള്ള ശക്തി ഉണ്ടായിരുന്നെന്നും അങ്ങനെ അവന് യോബിന്റെ ആത്മാവിനെ മാത്രം തുടരുത് എന്ന് ദൈവം കൽപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ ഒന്ന് ചേർത്ത് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പിശാജിനെ ദൈവം പരിപൂർണമായിട്ട് അന്ന് നശിപ്പിച്ചില്ല, അവന്റെ ഒരു ശക്തി അതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാല്, അപ്പൊ പിശാജിന് പോലും അവന്റെ വീഴ്ചയ്ക്ക് മുമ്പും ശേഷം ഉണ്ടായിരുന്ന ശക്തി ദൈവം നിലനിർത്തിയെങ്കിൽ പരിശുദ്ധ ദൂതന്മാർക്കും അതുപോലെ തന്നെ പരിപൂർണരായ ശുദ്ധിമാന്മാരുടെ ആത്മാക്കൾക്കും തങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ പോലും അറിയുവാനുള്ള ശക്തി കൊടുക്കപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നത് ദൈവത്തെയും തന്റെ ദാസന്മാരെ അപമാനിക്കുക ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നു. വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പൊ പിശാചിനോട് പോലും ദൈവ കരുണ കാണിച്ച് അങ്ങനെ നിൽക്കുന്നു. അവന് ഇതിന് വീഴ്ചയ്ക്ക് ശേഷവും ഒരു ഒരു ഒത്തിരി കോൺട്രവേഴ്സിയലായിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും പറയുന്നത് അതിന്റെ പോസിറ്റീവ് സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോ അങ്ങനെ പോലും ദൈവം കൊടുത്തിരിക്കുന്നുവെങ്കിൽ, അനുവദിച്ചിരിക്കുന്നുവെങ്കിൽ വിശുദ്ധന്മാരോട് ദൈവം പറയാൻ അത്രയും കരുണ ചെയ്യും. അപ്പൊ മരിച്ചു കഴിഞ്ഞ ഉടനെ അവർ എല്ലാം ശൂന്യതയിലേക്ക് പോയി, അവർക്ക് യാതൊരു ശക്തിയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. തമ്മിൽ തമ്മിലുള്ള പ്രാർത്ഥന കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാകിയാലും മരിച്ചുപോയ പരിശുദ്ധന്മാരും ജീവനോടിരിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിപ്പാനായിട്ട് അവരോട് പറയുന്നതും മശിഹായുടെ ഏക മധ്യസ്ഥത വഴിയായിട്ടല്ലാതെ അതിനെതിരായിട്ടോ അതിനെ നിഷേധിച്ചിട്ടോ അല്ലായകിയാലും, അടുത്തൊരു പ്രസ്താവന പറയുക, ജീവനോടിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത് യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. പക്ഷെ ജീവനോടിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോഴേ യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥ കർത്താവ് അങ്ങോട്ട് മാറി നിൽക്കെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞല്ലോ. അതെല്ലാം ത്രൂ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെയാണ് ഈ ഏക മധ്യസ്ഥത എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് യേശു ക്രിസ്തു പരമയാഗ ബലിയായിട്ട് തീർന്ന ഏക മധ്യസ്ഥതയാണ്. എന്നാൽ പ്രാർത്ഥനാ മധ്യസ്ഥത പോലും യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ് നൽകുന്നത്. അതിനെതിരായിട്ടോ അല്ല, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചിട്ടോ ഒന്നും അല്ല എന്നാണ് പറയുക. അതുകൊണ്ട് പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന യാതൊരു പ്രകാരത്തിലും മശിഹായുടെ ഏക മധ്യസ്ഥതയുടെ ശക്തിയെ കുറയ്ക്കുന്നതോ നിന്ദിക്കുന്നതോ ആയിത്തീരുന്നതല്ല. അപ്പോ യേശു ക്രിസ്തുവിന് പകരം നമ്മൾ ആരാണെ പിടിച്ചു നിർത്തുമെന്നുമല്ല, അങ്ങനെ ആരും വെക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു മധ്യസ്ഥത, കാൽവരിയിൽ യാഗമായിട്ട് തീർന്ന് മാനവരാശിയുടെ പാപങ്ങൾ മോചിച്ച ഒരേ ഒരു മധ്യസ്ഥത. ജീവനോടിരിക്കുന്നവർ തമ്മിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. സഭയിൽ ഈ മരിച്ചുപോയവരെന്ന് പറയുന്നത് ഒരു ശക്തി ഇല്ലാത്തവരോ ഒന്ന് ശൂന്യതയിലേക്ക് പോകുന്നവരോ അല്ല. അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ധൂപ്രാർത്ഥന നടത്തുന്നവരെ ദൈവം കേൾക്കുന്നു എന്നൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ നാലിൽ നിന്നൊക്കെ കണ്ടതാണ്. അപ്പോ മശിഹായുടെ ഏക മധ്യസ്ഥതയുടെ ശക്തി അത് കുറച്ചു കാണിക്കുന്നില്ല, നിന്ദിക്കുന്നില്ല. എന്തെന്നാൽ മരിച്ചുപോയ പരിശുദ്ധന്മാരോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പീൻ എന്ന് പറയുന്നതിനാൽ മശിഹായുടെ മധ്യസ്ഥതയെ നിന്ദിക്കുന്നുവെങ്കിൽ ജീവനോടിരിക്കുന്നവരോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പീൻ എന്ന് പറയുന്നതിനാലും ആ മധ്യസ്ഥയെ നിന്ദിക്കുക അത്രേ. നോക്കൂ, എത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ സഭയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാൻ നമുക്കൊരവസരം കിട്ടിയില്ല എന്നുള്ളതാ. ഇവിടെ പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ജീവനോടിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മരിച്ചുപോയവരോടും പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ഈ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോരുന്ന പോകുന്നവരും എല്ലാം ചേരുന്നതാ. അവിടെ ശരീരമുണ്ടോ ശരീരമില്ലയോ, ശരീരമില്ലാത്തത് കൊണ്ട് അവർക്ക് യാതൊരു കഴിവും ഇല്ല എന്നുള്ളതല്ല. ശരീരമില്ലായെങ്കിൽ ശരീരമില്ല, പക്ഷെ അവർ അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക അത്രേ. അവരുടെ മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്, അവരോട് പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ നമ്മൾ നിന്ദിക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യുക, റീപ്ലേസ് ചെയ്യുകയോ ഒന്നുമല്ല. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത നമ്മൾ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ നിന്ദിക്കുന്നു എന്ന് പറയുന്നവര് അതൊരു യുക്തി ചർച്ചയായി വരുന്ന എങ്ങനെയാണെന്നറിയാൻ പ്രയാസം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പിന്നെ എന്നാലോ തമ്മിൽ തമ്മിലും മരിച്ചുപോയ പരിശുദ്ധന്മാരോടുമുള്ള പ്രാർത്ഥന ആദ്യകാലം മുതലേ പതിവുണ്ടായിരുന്നതും വേദസത്യത്തിന് ചേരുന്നതും പരിശുദ്ധ സഭയിൽ ഇന്നോളം നടത്തി വരുന്നതും അതിനാൽ വളരെ പ്രയോജനമുള്ളതായി കണ്ടുവരുന്നു ആകിയാൽ ഇതിനെ ഭക്തിപൂർവ്വം നടത്തേണ്ടത് മുറയും യോഗ്യവുമാകുന്നു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവതമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ പരിശുദ്ധന്മാർ വഴിയായിട്ടുള്ള മധ്യസ്ഥത തീർച്ചയായിട്ടും അവർ സജീവമായിട്ട് നിൽക്കുന്നു. ജീവനോടിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിക്കാൻ വേദപുസ്തകം നിഷേധിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് വാങ്ങിപ്പോയ അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് നിൽക്കുന്നു, അവരുടെ പ്രാർത്ഥനയെയും ദൈവം കേൾക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തീർച്ചയായിട്ടും ദൈവതമ്പുരാൻ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമെന്നുള്ള വലിയ സന്ദേശമാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 4:6 നമ്മൾ വീണ്ടും വായിക്കുന്നത് പോലെ, എന്തുകൊണ്ടെന്നാൽ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, കല്ലിൽ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവരുടെ കൈകളിൽ നിന്നെ വഹിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന സങ്കീർത്തന വാക്യം അവിടെ വീണ്ടും എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഓർക്കുക. ആ അധ്യായം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ 19 അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അതിനകത്തെ അവസാനത്തെ പാർട്ടാണ് ഞാൻ നമ്മളിപ്പോ പഠിച്ചത്. അത് ഇഫ് ദ റിക്വസ്റ്റ് ടു ദ ഡിപ്പാർട്ടഡ് സെയിന്റ്സ് പ്രേ ഫോർ അസ് എമൗണ്ട്സ് ടു ഇൻസൾട്ടിംഗ് ദ മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ്, ദെൻ ദ റിക്വസ്റ്റ് ടു ദ ലിവിംഗ് സെയിന്റ്സ് പ്രേ ഫോർ അസ് ഓൾമോസ്റ്റ് ഓൾസോ എമൗണ്ട്സ് ടു ഇൻസൾട്ടിംഗ് ദ സെയിം മീഡിയേഷൻ. Thus, it is difficult to understand the reasoning of those who say that the intercession of the living does not insult the mediation of Christ, but the intercession of the departed ones does. However, since prayer for each other and the departed saints has been invoked from very early times and is befitting to the truth of the Bible, and it is being observed in the Holy Church to this day and has seemed to be highly beneficial, is right, and in order to observe it with devotion എന്നുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാൻ സാധിക്കട്ടെ. ഇനി അവരുടെ തിരുശേഷിപ്പിനെ പറ്റിയുള്ള ചില ആശയങ്ങൾ കൂടി നമുക്ക് കാണാം. 22 അധ്യായമാണ് മതവിസ്താരങ്ങളിലെ, പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള അവസാനത്തെ ചാപ്റ്റർ ആണ് chapter 22 അബൌട്ട് ഹോളി റിലിക്സ് എന്നുള്ളത്. അവിടെ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ കബറിടത്തെയും ശുദ്ധിമാന്മാരുടെ അസ്ഥികൾ മുതലായവയും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി വിചാരിപ്പാനുള്ളതാകുന്നു. ഒന്നാമത്തെ തിരിശേഷിപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ കബറിടമാണ്. We have to treat the tomb of our Lord and also the bones of the bones and relics of saints with respect and devotion. നമ്മുടെ കർത്താവ് ശുദ്ധിമാന്മാരുടെ അസ്ഥികൾ അല്ലെങ്കിൽ തിരിശേഷിപ്പ് അതിനെയൊക്കെ ബഹുമാനത്തോടെ ഭക്തിയോടെ നമ്മൾ കാണണം എന്ന് പറയുകയാണ്. അതിനകത്ത് നിങ്ങൾ വായിക്കേണ്ടതായ വേദഭാഗം 1 രാജാക്കന്മാർ 13:31. 1 രാജാക്കന്മാർ 13:31 എന്ന് വായിക്കാവോ?
അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തന്റെ പുത്രന്മാരോട്, ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദേവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കലറയിൽ തന്നെ അടക്കം ചെയ്യണം. അവന്റെ അസ്ഥികളുടെ അരികിൽ എന്റെ അസ്ഥികളും ഇടണം.
അത് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് ആരാ പറഞ്ഞേ, ആരോടാ പറഞ്ഞെന്ന് ഞാൻ പറയാം. യെരോബെയാം എന്ന് പറയുന്ന രാജാവ്, യെരോബെയാമിന്റെ അടുത്തൊരു പ്രവാചകൻ വന്നിട്ട് യെരോബെയാമിനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്റെ അത് ഒത്തിരി വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിന്റെ രാജ്യത്വത്തില് ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രവാചകൻ പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ യോശിയാവിന്റെ കാലഘട്ടത്തിൽ ഇന്നതിന് സംഭവിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതെല്ലാം ഒത്തു വന്നപ്പോഴത്തേനെ യെരോബെയാം പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഈ പ്രവാചകന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യെരോബെയാം രാജാവ് പറയുന്നതായ കാര്യമാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത്. അവനെ കവറടക്കിയതിന് ശേഷം, അവർ അവനെ കവറടക്കിയതിന് ശേഷം അവൻ തന്റെ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ, അതായത് ഈ പ്രവാചകനെ കവറടക്കിയതിന് ശേഷം രാജാവ് തന്റെ മക്കളോട് പറയുകയാണ്, ഞാൻ മരിക്കുമ്പോൾ, രാജാവ് മരിക്കുമ്പോൾ ദൈവത്തിന്റെ ദീർഘദർശി അടക്കപ്പെട്ടിരിക്കുന്ന കബറിൽ തന്നെ എന്നെ അടക്കുവിൻ. അവന്റെ അസ്ഥികളെയും അതിന്റെ സമയം ഇടുവിൻ, അവന്റെ അസ്ഥികളുടെ അരികെ എന്റെ അസ്ഥികളെയും ഇടുവീൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാല് അതൊരു ആചാരമായിരുന്നു, അതൊരു വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. നമുക്കറിയാലോ യോസേഫ് പറഞ്ഞതായ കാര്യം, ഉൽപ്പത്തി പുസ്തകം 50:25 വായിച്ച്, 50:25
ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു.
അങ്ങനെ മോശ ഈ ജോസഫ് മിസ്രയീമില് അവരെല്ലാരും പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് അവൻ മരിക്കാൻ തുടങ്ങിയ സമയത്ത് മിസ്രയീമിൽ അടക്കം ചെയ്തു. പക്ഷേ അവിടുന്ന് പിന്നീട് ഇസ്രായേൽ മക്കൾ പോരുന്ന സമയത്ത് പുറപ്പാട് 13:19
മോശ ജോസഫിന്റെ അസ്ഥികളെ എടുത്തു കൊണ്ടുപോകുന്ന ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്തിരുന്നു.
ആ അസ്ഥികളെ എടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. മോശ ജോസഫിന്റെ അസ്ഥികളെ എടുത്തു അല്ലേ? മോശ ജോസഫിന്റെ അസ്ഥികൾ എടുത്തു. കാരണം ജോസഫ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഉൽപ്പത്തി 50:25 നമ്മൾ വായിച്ചു. അപ്പൊ നോക്കൂ, എത്രയോ 400 വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന സംഭവം, രണ്ട് വാക്യങ്ങൾ വായിച്ചതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 400 വർഷമാണ്, 420 വർഷം. അപ്പൊ ആ അസ്ഥികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്, വിശുദ്ധന്മാരുടെ പിതാക്കന്മാരുടെ അസ്ഥികൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതിന് അങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടോ എന്നും കൂടെ നമുക്ക് കാണണ്ടേ. അത് ഒരാശയം കൂടി ഇതിനകത്ത് പറയുന്നുള്ളൂ. ദോസ് ഹു റിമെമ്പർ ദ പവർ ഓഫ് അവർ ലോർഡ് ആൻഡ് ദ ഗിഫ്റ്റ് ഹി ഹാസ് ഗിവൺ ടു ഹിസ് സെയിന്റ്സ് ആൻഡ് ട്രീറ്റ് ദ റിലിക്സ് വിത്ത് ഡിവോഷൻ ഷാൾ റിസീവ് ഫ്രം ഗോഡ് ബ്ലെസ്സിംഗ്സ് ആൻഡ് ഹീലിംഗ് ഫോർ ദർ ഇൽനെസ് ആൻഡ് അതർ ഇൻഫോർമിറ്റീസ്. ഇങ്ങനെ അത് ഭക്തിയായിട്ട് വിചാരിച്ച എന്നാ ഗുണം, നമ്മുടെ കർത്താവിന്റെ ശക്തിയെയും അതിന്റെ പരിശുദ്ധന്മാർക്ക് കൊടുത്തിട്ടുള്ള നൽവരങ്ങളെയും ഓർത്ത് അവ ഭക്തിപൂർവം ആചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് പെരുമാറുന്നവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും തങ്ങളുടെ രോഗങ്ങൾ മുതലായവയ്ക്ക് ആശ്വാസവും ലഭിക്കുന്നതാകുന്നു എന്ന് പറയുക. അതിന് ഉപോത്ബലകമായിരിക്കുന്ന വേദഭാഗങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 13:21, 2 Kings 13:21.
ിൽ മോവാബിലെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലിയാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു.
എലീശയുടെ കല്ലറയിലിട്ടു അല്ലേ?
അതെ, എലീശയുടെ.
അപ്പോ എലീശയുടെ കല്ലറയിലിട്ടു, അവരെ എലീശയുടെ അസ്ഥികളിന്മേൽ തട്ടിയപ്പോഴ് ജീവിച്ച് താഴുന്ന് എഴുന്നേറ്റ്. ആരാ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡി മോവാബി പടക്കൂട്ടം കണ്ടോ? യഹൂദന്മാര് അന്ന് അവരെ മോവാബിയർ അടക്കി വാണിരുന്ന സമയമാണ്. സ്വസ്ഥമായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് അടക്കാൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ പേടിച്ചിട്ട് അവർ ഈ ഖബറിലേക്ക് ഇടുകയും അങ്ങനെ എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോഴ് അവൻ ജീവനുള്ളവനായിട്ട് തീരുകയും ചെയ്തു. നോക്കൂ, പരിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് പോലും ശക്തിയുണ്ട്, ജീവൻ നൽകാൻ പ്രയോജനമുള്ളതാണ് എന്ന് നമ്മളിവിടെ കാണുകയാണ്. തീർന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:11-12 വായിച്ച് അപ്പോസ്തല, ഇത് പഴയ നിയമത്തിലെ കാര്യം, പുതിയ നിയമത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു എന്ന് നോക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:11-12.
ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിച്ചാൽ അവന്റെ മെയിനിൽ നിന്ന് റൂമാലും ഉത്തരീരവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിരുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു.
നോക്കൂ, എത്ര കൃത്യമായിട്ട് കാര്യം എഴുതി വെച്ചേക്കുന്നു. ഈ പൗലോസിന്റെ മേമയിൽ നിന്ന് റൂമാലും ഉത്തരീയവും കൊണ്ടുവരികയും, പൗലോസ് ആ സമയത്ത് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചും സംവദിപ്പിച്ചു യേശുക്രിസ്തുവാണ് മിശിഹ എന്ന് പറയുകയും ചെയ്തിരുന്നു. യേശുക്രിസ്തുവാണ് മിശിഹ എന്ന് കൂടുതൽ തെളിയിക്കുവാൻ വേണ്ടി ധാരാളം അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ ആ സമയത്ത് നടന്നു. അത് മിശിഹയാണ്, വരാനുള്ള മിശിഹ ക്രിസ്തു തന്നെയാണ് അല്ലെങ്കിൽ യേശു തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അതെ, അനേക രോഗശാന്തികളൊക്കെ നടന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് ഈ പൗലോസിന്റെ മെയ്മേൽ നിന്ന് ശരീരത്തുനിന്ന് റൂമാല് ഉത്തിരിയൂ എന്ന് പറഞ്ഞാൽ, റൂമാല് ഉത്തിരിയൂ എന്ന് പറയുന്നത് രണ്ടാം മുണ്ടെന്നോ കുറിയാണ്ടെന്നോ ഒക്കെ പറയാം. അത് കൊണ്ടുപോയി രോഗികളുടെ മേലിടുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി, വ്യാധികൾ വിട്ടുമാറി, രോഗശാന്തി ലഭിച്ചു. നോക്കൂ, പൗലോസ്ലീഹായുടെ ഫിസിക്കൽ പ്രസൻസ് പോലും അവിടെ ഇല്ല. ശരീരത്ത് കിടന്നിരുന്ന ഒരു തുണിയുടെ കഷ്ണം കൊണ്ടുപോയി ഇട്ടപ്പോൾ രോഗശാന്തി ലഭിച്ചു. അത് ദൈവം അനുവദിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തിരുശേഷിപ്പിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ ദൂരീകരിക്കണം എന്നുള്ളത് ഉറപ്പിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9:20-21. മത്തായി 9:20-21.
അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു.
അത് മതി, അങ്ങനെ തൊട്ടു സൗഖ്യം കിട്ടി. സംഭവം നമുക്കറിയാം. നോക്കിയ വസ്ത്രം വഴിയായിട്ട്, യേശുക്രിസ്തുവിന്റെ വസ്ത്രം വഴിയായിട്ടല്ലേ അനുഗ്രഹം നടന്നേ. ഇന്ന് പെന്തക്കോസ്തുകാരോട് പറയാമെങ്കിൽ പറയും, നിങ്ങൾ വസ്ത്രം വെച്ചേക്കുക, അത് വെച്ചേക്കുക, ഇത് വെച്ചേക്കുക, ഇത് പറയും. നമ്മുടെ ആൾക്കാരും പറയും, നമ്മുടെ ആൾക്കാരും ബോധമില്ലാതെ ഇതിനെല്ലാം ഓശാന പറയും. ആരെങ്കിലും എന്തെങ്കിലും ബോധമില്ലാതെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കുറെ ആൾക്കാരും ഉണ്ട്, അതിനും ഓശാന പറയും. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവം തന്റെ അത്ഭുതം തീർച്ചയായിട്ടും വസ്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ തിരുശേഷിപ്പിലൂടെയോ പോലും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് അനേകർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്കും ധാരാളം അനുഭവങ്ങളുണ്ട്, പക്ഷെ ഞാനത് ഇപ്പോഴതൊന്നും വിശദമാക്കാൻ പറ്റുന്ന സമയമൊന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക, അതിന്റെ സെൻസിൽ അത് മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി 5:5 കൂടെ വായിച്ച് ക്ഷമിക്കണം, മത്തായിയുടെ സുവിശേഷം 14:36 വായിച്ച്
അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു, തൊട്ടവർ പൊക്ക് ഒക്കെയും സൗഖ്യം വന്നു.
അത് വേറൊരു വലിയ സംഭവം അവിടെ ഒരു ഒരു സംഭവമല്ല, ചുമ്മാതെ ഇതെല്ലാം എക്സെപ്ഷൻ ആണ് ചിലത് പറയും. ഇതെല്ലാം എക്സെപ്ഷൻ കേസ് അല്ല, പിന്നെ തൊട്ട് ധാരാളം പേർക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സെപ്ഷൻ ആകുന്നേ. അത് ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ്, അത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. തിരുശേഷിപ്പിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്നാൽ ഇപ്പോ ഒരു ട്രെൻഡ് കാണുന്നത് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ തിരുശേഷിപ്പിന് അമിതമായ പ്രാധാന്യം വരുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, ദൈവാലയത്തിന്റെ പ്രാധാന്യം, വിശുദ്ധ മദ്ബഹായുടെ പ്രാധാന്യം ഒക്കെ കുറഞ്ഞു പോയിട്ട് നമ്മുടെ കുറെ അച്ഛന്മാരാണെങ്കിലും ഈ അനാവശ്യമായ പ്രാധാന്യം ഇതിന് കൊടുക്കുകയും അത് ഒരു എന്താ പറയുന്നത്, നിങ്ങൾ അതിന്റെ ആ ഒരു സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മിറക്കിൾസ് കാര്യങ്ങളെല്ലാം നടക്കും, പക്ഷെ അതൊരു ഈ കത്തോലിക്ക സഭയിലൊക്കെ പലപ്പോഴും കാണുന്ന പോലെ വരുമാനത്തിനുള്ള ഒരു മാർഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ദൈവം എത്ര അതിൽ പ്രീതിപ്പെടും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്റെ സംശയം ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചിന്തിക്കാം. ഇത് വലിയ വരുമാനത്തിനായിട്ടും അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് വലിയ പ്രൊപ്പഗാൻഡ ആയിട്ടും നമുക്ക് ഈ കാതലിക്സ് ചെയ്യുന്ന പോലെ ചിരട്ടക്കോണത്ത് അവിടെ പിന്നെ അതിന്റെ വേഫറയിലെ കർത്താവിന്റെ രൂപം കണ്ടു, അപ്പുറത്ത് പിന്നെ ചോര പൊടിഞ്ഞു, ഇപ്പുറത്ത് കണ്ണുനീര് തൂകി, അപ്പുറത്ത് സുഗന്ധം വന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതി നമ്മുടെ ചർച്ചുകളിലൊന്നും ഇല്ല. പക്ഷെ അറിഞ്ഞു അറിയാതെ ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ അത് വലിയൊരു സംഭവം ഈ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോഴത്തേനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് സാധാരണ നടക്കേണ്ട സമയത്ത് അതെല്ലാം ദൈവം നടത്തിക്കോളും. നമ്മൾ വലിയ പ്രൊപ്പഗാൻഡ ആയിട്ട് മാറ്റിയിട്ട് അതിന് വ്യാവസായികാടിസ്ഥാനത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതും കൂടി ഒന്ന് പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അതും കൂടി പറയണമല്ലോ. അതുകൊണ്ട് അമിതമായ പ്രാധാന്യം, കർത്താവിന് അപ്പുറമായ ഒരു പ്രാധാന്യം തിരുശേഷിപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മളെ ക്രിസ്തുവിലേക്ക് എത്തിച്ചു ചേർക്കുന്നതാവണം. പൗലോസ് ശ്ലീഹായുടെ മേമേൽ നിന്ന് റോമാലോത്തിരിയും കൊണ്ടിട്ടെങ്കിൽ അത് ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം നമ്മളെ ഇപ്പൊ പരിമലത്തിരുമേനിയോ അല്ലെ ഗീവർഗീസ് സഹതായോ പരിശുദ്ധ അമ്മയോ ഒന്നും ക്രിസ്തുവിനപ്പുറമായിട്ട് ഉള്ള ആൾക്കാരല്ല. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇത്രയും ക്ലാസ്സുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്കത് കുറച്ചെങ്കിലും വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇവരെല്ലാവരും നമ്മളെ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നത്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും രോഗശാന്തി എല്ലാം ക്രിസ്തുവിൽ നമ്മളെ എത്തിക്കുന്നതാണ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിനെയൊന്നും കാണരുത്. അങ്ങനെ കാണുമ്പോഴാണ് അത് ദൈവത്തിന് നിരക്കാത്ത കാര്യമായിട്ട് വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് എന്നേക്കാൾ ഉപരി സ്വന്തം അപ്പനെ അമ്മയോ ഭാര്യയോ പോലും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. ആകപ്പാടെ കിട്ടിയ ഒരു ഇസഹാക്കിനെ നീ ബലിയർപ്പിക്ക എന്ന് പറഞ്ഞ അവന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു. അതേ കർത്താവേ, നിന്നേക്കാളും വലുതൊന്നും അല്ല എനിക്ക് നീ ദാനമായിട്ട് തന്ന സ്വന്തം പൈതൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുവാൻ തക്കവണ്ണം സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുക, തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന വരദാനങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ള കാര്യം പറയുന്നു. ഈ വർഷത്തെ നമ്മുടെ മതോപദേശ സാരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ ഒക്കെ പ്രാർത്ഥന നമുക്ക് കാവലും മധ്യസ്ഥതയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് തുടർന്നുള്ള ഏകദേശം ഒരു അരമണിക്കൂർ സമയമുണ്ട്, 25 മിനിറ്റോളം നമുക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് എബ്രായ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 9 അധ്യായത്തിന്റെ അവസാനത്തെ 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് രണ്ട് വാക്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് 10-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാവുന്നേ ഉള്ളൂ. ഒന്നോട്ടൊന്ന് വായിക്കാവോ? എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ും 28-ും വാക്യങ്ങള്.
ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മരിച്ചതെന്നിട്ടാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും.
ഇതിനകത്ത് മരണോ ന്യായവിധി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും എന്ന് തക്കവണ്ണം പ്രായപ്പെന്ന ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാ നിൽക്കേണ്ടതാകുന്നു. ശരീരം വിശ്രമ അവസ്ഥയിലാണ്, നിദ്രയിലാണ്. ശരീരം തീർച്ചയായിട്ടും നിദ്രാവസ്ഥയിലാണ്, വിശ്രമത്തിലാണ്. അത് മണ്ണോട് മണ്ണ് ചേർന്നു എന്നൊക്കെ പറഞ്ഞാലും ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും ആ ശരീരം. എന്നാൽ ആത്മാക്കൾ സജീവമായിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനുള്ള ഒരു ന്യായവിധി ദൈവത്തിന് മുമ്പാകെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത് തീർച്ചയായിട്ടും വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ ഇനി ആ ന്യായവിധിയിൽ പോലും അവരോട് ദൈവം കരുണ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് അവരെ ശുദ്ധിമാന്മാരായി ശുദ്ധിമതികളായിട്ട് നമ്മൾ ആചരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം. അതുകൊണ്ടാണ് നമ്മൾ അവസാനം വരെയും നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളോട് കരുണ ചെയ്യണമേ കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇപ്പൊ എന്റെ മരിച്ചുപോയ അപ്പാപ്പനെ ഓർത്ത് നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് ജീവനോടിരിക്കുന്ന സമയത്ത് വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പറയുന്നതിന്റെ ന്യായവിധിയുടെ സമയം അവരോട് ഞങ്ങളോടും കരുണ ചെയ്യണമെന്നുള്ള തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയാണ്. കാരണം അങ്ങനെ അനേകരുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു എന്നുള്ളതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ 28-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഈ ലോകത്തിൽ വെച്ച് പലരും നമ്മളോട് പെന്തക്കോസ്തുകാർ ചോദിക്കുന്ന ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ടതാണോ? അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോഴേ നമ്മൾ മുട്ടിടിക്കും. പിന്നെ നമുക്കറിയത്തില്ല രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ, അല്ലായിരിക്കോ, ചിലപ്പോ ആയിരിക്കുമായിരിക്കും, ആ അങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ പറയും. അപ്പൊ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളൊരു കാര്യമല്ല. രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യത്തിന് അതിനുള്ളൊരു ഒരു മറുപടി അവിടെ കിടക്കുന്നത്. നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. ഈ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്തു നൽകുന്നതാണ്. അതാ എനിക്ക് പറയാനുള്ള ആശയം. മാമോദിസ മുങ്ങിയൊരുവൻ ക്രിസ്തുവിലായിട്ട് തീരുമ്പോഴ്, കർത്താവിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അതുകൂടാതെ തന്നെ ഈ എപ്പോഴും ഈ ചിലര് ഈ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ, നിങ്ങൾ റോമാലേഖനം 10:9 എന്ന് വായിച്ച് റോമർ 10:9
യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശു പറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
അപ്പൊ ഈ തന്നെ പറയുന്ന വലിയൊരു വാക്യാണ് ഈ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, എന്നിട്ട് എന്നാ ചെയ്യണം, വായി കൊണ്ട് ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ വായി കൊണ്ട് യേശു പറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാ പറയുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു. ഈ കാര്യം പറഞ്ഞിട്ട് ഇവരിത് സ്നാനമായിട്ട് കണക്ട് ചെയ്യും. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇതെന്തിനാ ഈ സ്നാനമായിട്ട് കൊണ്ട് ബന്ധിപ്പിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് വേണം സ്നാനമേൽക്കാൻ, അല്ലെ സ്നാനമേൽക്കുന്ന കൂട്ടത്തിൽ ഇത് പറയണോ എന്നൊക്കെ പറയും. യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാ. നമ്മൾ ഈ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. സ്നാനം ഇത് രണ്ട് കാര്യങ്ങളായിട്ട് അവിടെ സ്നാനത്തെ പറ്റി ഒരു കാര്യം പോലും അവിടെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഏറ്റു പറയുക എന്നുള്ളത് ആവശ്യം. ഓക്കെ, അങ്ങനെ പറഞ്ഞ ഉടനെ നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞ ഉടനെ നീ രക്ഷിക്കപ്പെടും. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് ഓർത്തഡോക്സുകാര് ഇതേറ്റ് പറയുന്നുണ്ടോ? എന്റെ ക്ലാസ് കേട്ടിട്ട് ആരെങ്കിലും ഒരു മറുപടി പറഞ്ഞേ. ബാക്കി എല്ലാവരുടെയും മ്യൂട്ട് ചെയ്തേക്ക്, എനിക്ക് ഒന്ന് ശാന്തമയാന്റിക്കും ജിജിക്കുകയും മറുപടി പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മള് ഓർത്തഡോക്സുകാർ ഈ കാര്യം ഏറ്റു പറയുന്നുണ്ടോ എന്ന്? അതെ, വളരെ സന്തോഷം. കാരണം ഇത്രയും ക്ലാസ് എടുത്തിട്ട് പ്രയോജനം ഉണ്ടായല്ലോ ഓർത്ത് സന്തോഷിച്ചു. കാരണം വിശുദ്ധ കുർബാനയിൽ, ഓരോ വിശുദ്ധ കുർബാനയില് നമ്മള് കൊട്ടയ്ക്ക കോറയ്ക്കാന്ന പറയുന്നതെങ്കിൽ ഈ ബോധം മനസ്സിൽ വേണം. കർത്താവെ നിന്റെ മരണത്തെ ഞങ്ങൾ, നാഥ നിൻ മൃതി ഓർത്തങ്ങൾ. കർത്താവെ, കർത്താവെ നമ്മൾ പറയുകയാ, കർത്താവെ എന്ന് വിളിക്കുന്നു. ആരെയാ? യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നെ. അതാ ഇവിടെ പറയുന്നേ, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റു പറയുന്നു. നമ്മൾ ഏറ്റു പറഞ്ഞു, എന്നിട്ടെന്താ ചെയ്യുന്നേ? ദൈവമോനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് പറയുകയാ, കർത്താവേ നീ കർത്താവാണെന്ന് സമ്മതിക്കുന്നു. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, അല്ലേ? നീ കർത്താവാണ്, കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞങ്ങൾ ഏറ്റുപറയുകയും. നോക്കൂ, എല്ലാ ആഴ്ചയിലും കൺഫസ് ചെയ്യുന്ന ഒരു കാര്യം ഇത് കൺഫസ് ചെയ്തിട്ട് ഇത് സ്നാനമായിട്ട് ക്ലിപ്പ് ചെയ്ത് ഏതെങ്കിലും ബൈബിൾ ജ്ഞാനം തെറ്റിച്ച് പറയാനായിട്ട്, വിവരദോഷികളൊന്നും ഞാൻ പറയുന്നില്ല, വിവരം കൂടുന്നതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം. ഏതെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മൾ അങ്ങ് തെറ്റിപ്പോകരുതെന്ന് മാത്രമേ എനിക്ക് എന്റെ പ്രിയ സഹോദരിമാരോട് ഓർപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കണം, വായു കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയണമെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ അത്രയും ഒരു പന്തക്കൂസുകാരനെ ഇന്ന് വരെ ഏറ്റുപറയാം. 80 വർഷം ഒരു മാസം 4 പ്രാവശ്യം വീതം, അല്ലെ ഓരോ കുർബാന ഒരു ഒരു വർഷം 50 പ്രാവശ്യം വീതം, 52, 56 പ്രാവശ്യം വീതം ഇത് ഏറ്റുപറയുന്ന, അല്ലെ അതിൽ കൂടുതൽ പ്രാവശ്യം ഏറ്റുപറയുന്ന നമ്മളാണോ ആകപ്പാട് ഒരു പ്രാവശ്യം പറഞ്ഞ പന്തക്കൂസുകാരനാണോ രക്ഷിക്കപ്പെടുന്നതെന്ന് കൂടുതൽ ചിന്തിക്കുക. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. രക്ഷ എന്ന് പറഞ്ഞാല് ഓരോ സ്ലീഹ പോലും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. ഫിലിപ്പി ലേഖനം 3:12 വായിച്ചു. ഫിലിപ്പിയർ 3:12
ഞാൻ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ള മറന്നും മുമ്പിലുള്ളതിന് അഴിഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തിരഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
ഫിലിപ്പി ലേഖനം 3:12 വാക്യമാണോ വായിക്കുന്നത്?
12 എഴുതിയിട്ടില്ല, 11 കഴിഞ്ഞ് 13.
ആ കുഴപ്പമില്ല, അത് വായിച്ചു. 11 വാക്യം
അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നറിയുള്ളൂ.
അപ്പൊ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇതാ പൗലോസ് ശ്ലീഹ പറയുന്നേ. ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, രക്ഷിക്കപ്പെട്ടു എന്നല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെന്താ പൗലോസ് ശ്ലീഹ പറയുന്നത്? ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തികഞ്ഞവനായി എന്നാ. ആ ഒരു വിശ്വാസമൊക്കെ നല്ലതാ, മനസ്സില തികയ്ക്കും എന്നുള്ളത് നല്ലതാ. പക്ഷേ പൗലോസ് ശ്ലീഹ പറയുന്നത് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇതാ ക്രിസ്ത്യൻ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ പിന്തുടർച്ചയുടെ ഭാഗമായിട്ടാ ഇപ്പൊ നൊയമ്പ് തുടങ്ങുക. ഇന്ന് മുതൽ നൊയമ്പ് നമുക്ക് ആരംഭിച്ചല്ലോ, 1 തൊട്ട് 15 ദിവസങ്ങളിലൊക്കെ നമ്മള് കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ക്രിയലൈസ് എന്നുള്ള പ്രാർത്ഥന. കർത്താവെ ഭാവികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. അത് നമ്മൾ തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവ് തരും. എപ്പോഴായി തരുന്നേ? 2 തീമത്തിയോസ് 4:6 2 തീമത്തി 4:6
ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല കോപ്പൊരുത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു.
അത് ഓട്ടം തികച്ചു വിശ്വാസം കാത്ത ഒരു വ്യക്തി പറയുക, നീതിയുടെ കിരീടം എനിക്ക് കിട്ടിയെന്നാണ് പറഞ്ഞേ? അല്ല, എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ ജിജി? ആ ദിവസം ഏത് ദിവസം? ഡേ ഓഫ് ജഡ്ജ്മെന്റ്, സെക്കൻഡ് കമ്മിങ്, പറൂസിയ, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിലാണ് നമുക്ക് കിരീടം കിട്ടുമോ ഇല്ലയോ, നീ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ദൈവനമ്പുരാൻ നിശ്ചയിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അതാണ് എബ്രായ ലേഖനം 9:28 നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമത് പ്രത്യക്ഷനാകും. നമ്മൾ കാത്തു നിൽക്കുക, കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ മാത്രമേ എന്റെയും നിങ്ങളുടെയും തലയിൽ കിരീടം കയറുന്നുണ്ടോ ഇല്ലയോ. ഇതുവരെ വാങ്ങിപ്പോയവര് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പുതിയൊരു ശരീരം കർത്താവ് അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. പുതിയ ശരീരം കൊടുക്കും, അത് ന്യായവിധിയുടെ സമയ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഈ ശരീരം കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് രൂപാന്തരപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴ് ആ ന്യായവിധിയുടെ സമയം തീർച്ചയായിട്ടും ദൈവമാണ് നിശ്ചയിക്കുന്നത് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ. അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. നമ്മൾ ഇതൊക്കെ ഏറ്റു പറയുന്നുണ്ട്, കർത്താവിനെ രക്ഷിതാവെന്ന് നമ്മൾ വായുകൊണ്ട് ഏറ്റു പറയുന്നുണ്ട്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ട്. നീതിക്കായിട്ടും രക്ഷയ്ക്കായിട്ടും ഒക്കെ നമ്മൾ ഏറ്റു പറയുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതെല്ലാം ചെയ്താലും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ദേവതമ്പുരാൻ എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് 9-ാം അധ്യായം അവസാനിപ്പിക്കുന്നു. 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ഈ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എബ്രായ ലേഖനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് യേശുക്രിസ്തുവിലാണ് എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവാണ് വരാനുള്ള മശിഹ എന്ന് ശ്രമിക്കുവാൻ വേണ്ടി എല്ലാ രീതിയിലും വളരെ മിടുക്കനായ നല്ലൊരു ടീച്ചറിനെ പോലെ എബ്രായ ലേഖന കർത്താവ് വളരെ മനോഹരമായിട്ട് അനേക ആശയങ്ങൾ പറഞ്ഞു. ഹീ സുപ്പീരിയർ ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് മലാഖമാരെക്കാളും എല്ലാ പ്രവാചകന്മാരെക്കാളും ഇനി മനുഷ്യരുടെ കാര്യം എടുത്താൽ ദൂതന്മാരെക്കാളും വലിയ സ്ഥാനമാണ് മനുഷ്യർക്ക്, ആ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു എന്നും, അവന്റെ ബലി എങ്ങനെയാണ് പൗരോഹിത്യത്തിന് അവൻ ലേവ്യ ഗോത്രത്തിൽ നിന്ന് ജനിക്കാതിരുന്നിട്ട് പോലും വളരെ മനോഹരമായിട്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമൊക്കെ പറഞ്ഞ് അങ്ങനെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എങ്ങനെയാണ് ഇതിനെല്ലാം നീക്കുന്നത്, ലേവ്യ പൗരോഹിത്യത്തെ ആടുമാടുകളുടെ ബലിയെ ലേവ്യ പൗരോഹിത്യത്തെ ഒക്കെ എങ്ങനെയാണ് അത് അതിന്റെ പൂർണതയിലേക്ക് പുതിയൊരു ഫോം അതിന് മാറ്റം ഒരു ചേഞ്ച് അതിന് കൊടുത്തത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി മുതൽ നമുക്ക് ആ പഴയ ലേവ്യ പൗരോഹിത്യത്തിന്റെ ക്രമീകരണങ്ങളല്ല ആവശ്യം. അതെല്ലാം അന്ന് അവിടെ കുഞ്ഞാടായിരുന്നുവെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുക. കുഞ്ഞാടിനെ മാറ്റിയിട്ട് ഒരു കുതിരയൊന്നും അല്ല പിന്നെ ബലിയായിട്ട് അർപ്പിച്ച ആ കുഞ്ഞാട് തന്നെ ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്ന, അതായത് അതെല്ലാം പൂർത്തീകരിക്കുമായിരുന്നു. തന്നിൽ പഴയ ലോ പൂർത്തീകരിച്ചു, പുതിയ നിയമം താൻ നൽകി. രക്തത്തിന്റെ പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീര രക്തങ്ങളുള്ള സംസർഗമാണ് നമ്മൾ കണ്ടു. അങ്ങനെ ലേവ്യ പൗരോഹിത്യത്തും പൗരോഹിത്യത്തിന്റെ കാര്യങ്ങളായിരുന്നു 9-ാം അധ്യായത്തിൽ അവിടെ സമാഗമന കൂടാരത്തിൽ അവർ അർപ്പിച്ചിരുന്ന രീതികളും ഒക്കെ പറഞ്ഞ് വളരെ മനോഹരമായ ഒരു അധ്യാപകനെ പോലെ താൻ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാനായിട്ടാണ് എബ്രായ ലേഖനകർ അവിടെ ശ്രമിക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പൗരോഹിത്യം, യാഗപീഠം, യാഗം, പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി, ഇതെല്ലാം സമർത്ഥമായിട്ട് സംഗ്രഹിച്ചു. എന്നിട്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യം, പിന്നെ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട പരമയാഗബലി, അതുകൂടാതെ നമുക്ക് അതിലൂടെ ലഭിച്ച പാപപരിഹാരം, ദൈവത്തിന്റെ സംസർഗം, നമ്മളെ ഈ തിരശ്ശീലയൊക്കെ നീങ്ങിയിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള അവസരമൊക്കെ നൽകി. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം അങ്ങോട്ട് ക്രമീകരണം ഇല്ലായിരുന്നു, അതെല്ലാം മാറി ഇപ്പൊ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റി എന്നുള്ളത് അത് നമ്മുടെ ആരാധനയും കൂടി ചേർത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. എന്നാൽ ഇതിന് 10-ാം അധ്യായം ത്തിന്റെ പ്രധാന കണ്ടന്റുകൾ ഞാൻ 1-2 ഹെഡിങ്ങിലായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാം. എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതുക, ഇല്ലാത്തവർ കേൾക്കുകയും ചെയ്യുക. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, chapter 10 verse 1-4, അതിനകത്ത് ഹെഡിങ് കൊടുക്കാവുന്നത് ദ ഇംപെർഫെക്ഷൻ ഓഫ് ദി ലോ, നിയമത്തിന്റെ അപൂർണത. ഏത് നിയമത്തിന്റെ? പഴയ നിയമത്തിന്റെ അപൂർണത. 5 മുതൽ 10 വരെ വാക്യങ്ങൾ, 5-10, അവിടെ നമ്മൾ വായിക്കുന്നത് യഥാർത്ഥ ബലിവസ്തു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയുന്നു. യഥാർത്ഥ ബലിവസ്തു ക്രിസ്തുവിന്റെ ശരീരമാണ്. ദ റിയൽ സാക്രിഫൈസ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് 5 മുതൽ 10 വരെ വാക്യങ്ങൾ. 11 മുതൽ 18 വരെ വാക്യങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുത്താല് ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പരിപൂർണമായ ബലി. The perfect sacrifice of Christ, ക്രിസ്തുവിന്റെ പരിപൂർണമായ ബലി. പിന്നീട് 19 മുതൽ 25 വരെ വാക്യങ്ങൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ 19-25 കണ്ടിന്യൂ ടു എൻ്റർ ആൻഡ് ഡ്രോ നിയർ വിത്ത് ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് ഹെഡിങ് കൊടുക്കാം. കണ്ടിന്യൂ ടു എൻ്റർ ആൻഡ് ഡ്രോ നിയർ വിത്ത് ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത്. മലയാളത്തിൽ എഴുതുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്ന് നമുക്ക് എഴുതാം. അതാണ് 19 മുതൽ 25 വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത്. പിന്നെ 26 വാക്യം മുതൽ 31 വാക്യം വരെ, 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി APOSTASY എന്ന് പറഞ്ഞാല് മതത്തെ, അതായത് ഇപ്പം വന്നേക്കുന്ന സ്വധർമ്മ പരിത്യാഗമെന്നോ മതഭ്രംശമെന്നോ ഒക്കെ പറയാം. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഒരു വിശ്വാസം തള്ളി പറയുകയാണുള്ളത്. ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാല് മതഭ്രംശത്തിന്റെ അപകടം എന്ന് മലയാളത്തിൽ എഴുതാം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഉപയോഗിക്കാം, അതാണ് എന്റെ ഒരു പ്രധാന കണ്ടന്റ്. ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി എന്നോ അല്ലെങ്കിൽ സ്വന്തം മതത്തെ തള്ളിപ്പറയുന്നതിന്റെ അല്ലെ പരിത്യജിക്കുന്നതിന്റെ അപകടമെന്നോ ഒക്കെ മലയാളത്തിൽ എഴുതാം. പിന്നീട് 32 മുതൽ 39 വരെ വാക്യങ്ങളിൽ വീണ്ടും പറയുന്നത് കണ്ടിന്യൂ ടു പ്രിസർവ് ഫെയ്ത്ത് പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവീൻ എന്നുള്ള ആഹ്വാനമാണ് 32 മുതൽ 39 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 1 മുതൽ 4 വരെ വാക്യങ്ങളൊന്ന് വായിക്കാവോ.
ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായ കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു.
അടുത്ത വാക്യം കൂടെ.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
നോക്കൂ, ഇവിടെ ലേഖനത്തിന്റെ പ്രധാന പ്രമേയമൊക്കെ 9 വരെയുള്ളത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗികമായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്തും അത് കടന്നു വരുന്നുണ്ട്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ഒരു പ്രധാന പ്രമേയം, ഈ അധ്യായത്തെ ഒരു പ്രധാന പ്രമേയം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അപ്പോ ഈ 1 വാക്യത്തിൽ പറയുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായത്. അപ്പൊ നിഴലും പൊരുളും എന്നുള്ള ഒരു ആശയം തന്നെ ഇവിടുന്ന് ഉണ്ടാകുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്, അങ്ങനെ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, പൊരുളല്ല. അതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ലേവ്യ ഗോത്രക്കാർ ചെയ്തിരുന്ന ബലിയുടെ അപൂർണതയെ പറ്റി പറയുക. ഈ വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം കേട്ടോ. ഈ ലേവ്യ ഗോത്രത്തെ തെരഞ്ഞെടുത്തതും ഇതിനെ ഈ ബലി അർപ്പിക്കാൻ പറഞ്ഞ ഒക്കെ ദൈവം തമ്പുരാൻ തന്നെയാ. ആ ദൈവം തമ്പുരാന്റെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു മണ്ടത്തരമാണ്. അപ്പോ ഈ പല പ്രൊട്ടസ്റ്റന്റുകാരും പറയുന്നത് ദൈവം വിഡ്ഢിയാന്നാ പറയുന്നത്, ലേവ്യ പൗരോഹിത്യത്തെ മാറ്റി ആണ്ടുതോറും ഇങ്ങനെ. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോ ദൈവം വിഡ്ഢിയാന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഇത് ദൈവം തന്നെ ക്രമീകരിച്ചൊരു ക്രമീകരണമാണ്. ഇപ്പം ദൈവം അതിന് മറ്റൊരു മാറ്റം വരുത്തുകയാണെന്ന് ചിന്തിക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് ആ മാറ്റം വരുത്തിയതെന്ന് തനിക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ള യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുകാരികൾ നമുക്കെല്ലാം അത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ആ യേശു ക്രിസ്തുവിൽ ഈ യഹൂദന്മാരുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് കാണിക്കുവാനുള്ള ശ്രമത്തോടു കൂടിയാണ് ഇത് എഴുതുന്നുള്ള വീണ്ടും നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ പഴയ നിയമം എന്ന് പറയുന്ന യഥാർത്ഥത്തില് വിദൂരസ്ഥമായ ഒരു നിഴല് മാത്രമായിരുന്നു, പ്രതിരൂപമായിരുന്നില്ല. അപ്പോ നിഴലെന്ന് പറഞ്ഞാല് ദ റിയാലിറ്റി ഇസ് ദയർ ബട്ട് ദിസ് ഈസ് ഓൺലി ഷാഡോ, നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു മുൻകൂറിയ. അപ്പോ റിയാലിറ്റി എന്ന് പറഞ്ഞാല് അത് അതിന്റെ ഒരു ഇമേജ് ആണ്, ഇതിന്റെ ഒരു ഒരു പ്രതിരൂപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതിച്ഛായാണെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഐക്കൺ എന്ന് പറയാം. പൗലോസ്ലീഹ ഈ ക്രിസ്തുവിനെ ദൈവത്തിന്റെ പ്രതിച്ഛായ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഇടങ്ങളില്. ഈ യഥാർത്ഥ ഐക്കൺ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുക. 2 കൊരിന്ത്യൻസ് 4:4 നിങ്ങൾ എഴുതിയിട്ടാ മതി, വായിക്കണ്ട. 2 കൊരിന്ത്യർ 4:4, കൊലോസ്യർ 1:15, എബ്രായ ലേഖനം 1:3 നമ്മൾ ഇവിടെ ഈ അധ്യായം പഠിച്ചു തുടങ്ങിയപ്പോ 3 ഈ അധ്യായം അല്ല ഈ പുസ്തകം പഠിച്ചു തുടങ്ങി, എബ്രായ 1:3. പുതിയ നിയമം യാഥാർത്ഥ്യത്തിന്റെ പ്രതിരൂപമാണ്. വിശ്വാസികൾ ഇനിയും യാഥാർത്ഥ്യത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പൂർണതയിൽ പങ്കുപറ്റുക എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് പറയുമ്പോൾ ഈ ലേഖനകർത്താവിന്റെ മനസ്സിൽ നിങ്ങൾക്കറിയാൽ എപ്പോഴും യേശുക്രിസ്തുവിനെ യഹൂദന്മാർ ഉൾക്കൊണ്ടിട്ടില്ല. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ചൊറിച്ചിൽ തുടങ്ങും. മെസ്സിഹായ അവരിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കും. അങ്ങനെ ഒരു ജനത്തോടെ ഇത് പറയുന്നതെന്ന് ഓർക്കണം. അവരോട് പറയുക, ഇത്രയും നാളുണ്ടായിരുന്നതിലെല്ലാം പൂർണത ക്രിസ്തുവിൽ വന്നു എന്ന് പറഞ്ഞ് താൻ പറയുന്ന കാര്യത്തെ സമർത്ഥിക്കുവാനായിട്ടാണ് ലേഖനകർത്താവ് ശ്രമിക്കുന്നത്. അങ്ങനെ വിശ്വാസികളായിട്ടുള്ളവർ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം. അവൻ തന്നെയാണ് മെസ്സിഹ എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാം വാക്യത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കലും ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ എന്ന് പറയുകയാണ്. അതായത് ക്രിസ്തുവിന്റെ ബലിയുടെ ഫലം മുമ്പുണ്ടായിരുന്ന ബലികളുടെ അപര്യാപ്തതയും പരിമിതിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ബലികള് മനുഷ്യ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് ദൈവസംസർഗം സാധ്യമാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരെ മറിച്ച് അവ പാപബോധം നിലനിർത്തുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് വർഷം തോറും ബലികൾ അർപ്പിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്ന് പറയുക. ആണ്ടിലൊരിക്കൽ മലാഹപുരോഹിതന് വേണ്ടി കയറി വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഏകബലി, ക്രിസ്തുവിന്റെ ഏകബലി അതിനെല്ലാം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അനുസ്മരണമാണെന്നുള്ള ഒരു ഇവിടെ വ്യക്തമായിട്ട് അങ്ങനെയാണ് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും ക്രിസ്തുവിന്റെ ബലിയെയാണ് ഇനി നമ്മൾ ഓർക്കേണ്ടത്. ഇടവിടെ കർത്താവ് കൽപ്പിച്ചതുപോലെ ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം അനുഷ്ഠിപ്പീൻ എന്ന് പറയുന്നത് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുവാനുള്ള ലേഖനകർത്താവിന്റെ വ്യഗ്രതയാണ് ഇവിടെ കാണുന്നത്. പിന്നീട് നാലാം വാക്യത്തിൽ പറയുന്നത്, ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. മൃഗരക്തം എന്ന് പറഞ്ഞാൽ പാപമോചനം നമുക്ക് തരുന്നില്ല. ഊമജന്തുക്കളുടെ ബലികൾ എത്ര ആവർത്തിക്കപ്പെട്ടാലും പാപങ്ങൾ പരിഹരിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. പാപമില്ലാത്ത ഒരുവൻ ജീവൻ അർപ്പിച്ചത് കൂടിയാണ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായതെന്ന് പറയുവാനുള്ള ലേഖനകർത്താവിന്റെ താല്പര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 5 മുതൽ 10 വരെ വാക്യങ്ങൾ, ദ റിയൽ സാക്രിഫൈസ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. 5 മുതൽ 10 വരെ വായിച്ചേ.
ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹൈനയാകവും വഴിപാടും ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാദയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാദയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയെ പ്രസാദിച്ചുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു.
ഇവിടെ പറയുകയാണ്, ആകയാൽ ലോകത്തിലേക്ക് കർത്താവ് വരുമ്പോഴ് മെസ്സിഹ വരുന്ന സമയത്ത് ആ മെസ്സിഹയെ പറ്റിയുള്ള ഒരു പ്രവചനം, അല്ലെങ്കിൽ മെസ്സിഹ പറയുന്നതായ ഒരു പ്രവചനം നമുക്ക് സങ്കീർത്തനം 40-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ, പ്രത്യേകിച്ച് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗമാണ് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. 40-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അതിനങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവയെ നീ അറിയുന്നു എന്ന് പറയുന്നതായ ഭാഗം ഇവിടെ കുറച്ച് ഇച്ചിരി ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുന്നതായ വേദഭാഗം ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോഴ് രക്ഷാകര സംഭവം, സൽവേഷൻ എക്കോണമി എന്ന് പറയുന്നത് ഇവിടെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചിരിക്കുക. അങ്ങനെ മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വന്നിരിക്കുന്ന യേശു ക്രിസ്തു ഒരു സങ്കീർത്തനമാക്കി ഉദ്ധരിക്കുന്നതായിട്ട് ലേഖനകർത്താവ് സങ്കല്പിക്കുക. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് പറയുന്നതായ ഒരു കാര്യം, അങ്ങനെ ആയിരിക്കണം ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്ന്. 40-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള നീ എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ള സങ്കീർത്തന ഭാഗം ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തെ എത്രയും പ്രസ്പഷ്ടമാക്കുന്ന ഒന്നാണെന്നുള്ളതാണ് എബ്രായ ലേഖനകർത്താവിന്റെ പക്ഷം. അങ്ങനെ ഹനനയാഗം, വഴിപാടെ, സർവാംഗ ഹോമയാഗം, പാപയാഗം എന്നീ 4 യാഗങ്ങൾ വിവരിച്ചുകൊണ്ട് യാഗസമൂഹം മുഴുവൻ ക്രിസ്തുവിൽ നിറവേറ്റുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹനനയാഗം, വഴിപാട്, സർവ ഹോമയാഗം, പാപയാഗം, ഇതെല്ലാം യേശു ക്രിസ്തുവിന് പൂർത്തിയാക്കപ്പെടുകയാണ് എന്നാണ് ഇവിടെ അത് പ്രധാനമായിട്ടും. അങ്ങനെ യാഗങ്ങളെല്ലാം സ്തോത്രത്തിന്റെയും വിധേയത്വത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകങ്ങളായിട്ട് അർപ്പിച്ചിരുന്നതാണെന്നുള്ളത് നമ്മൾ കാണുന്നു. ഈ മൃഗങ്ങളുടെ ബലിക്ക് പാപത്തെ നീക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം പഴയ നിയമ പ്രവാചകന്മാർ തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതായ കാര്യമാണ്. മൃഗങ്ങളുടെ ബലിക്ക് പാപത്തെ നീക്കുക, അത് ഇപ്പം എബ്രായ ലേഖനകർത്താവ് പറഞ്ഞല്ലേ പറയുന്നത്, അത് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും അവര് ബലി അർപ്പിച്ചിരുന്നു, ആ സമയത്ത് തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. യെശയ്യാവ് 1:11-15, മീഖ 6:6-7 വാക്യങ്ങള്, ആമോസ് 5:21-23, സങ്കീർത്തനം 51:16-17, അതെല്ലാം നമ്മള് എപ്പോഴും ഉരുവിടുന്ന സങ്കീർത്തന ഭാഗമൊക്കെയാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വേറൊരു ഭാഗം പെട്ടെന്ന് പറയാം. 1 Samuel 15:22 നമ്മൾ വായിക്കുന്നത്, 1 Samuel 15:22, അനുസരിക്കുന്നത് ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാ പറയുന്നത് അല്ലേ. സമൂഹത്തിൽ പറയുന്ന കാര്യം അനുസരിക്കുന്നത് ബലിയേക്കാൾ, അപ്പം ബലി അർപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ് അനുസരിക്കുന്നതെന്ന് പറയുമ്പോൾ ബലിയുടെ ഒരു അപര്യാപ്തതയും കുറവും നേരത്തെ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം ലേഖനകർത്താവിന്റെ പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല, പഴയ നിയമത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന 7 പറയുന്ന, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുക. അപ്പൊ പിതാവിന്റെ ഹിതത്തിന് സ്വയം വെളിവാക്കുന്ന ക്രിസ്തു, അതാണ് ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ സങ്കീർത്തന വാക്യം ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നിറവേറി എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുക. നമുക്കറിയാലോ ലൂക്കോസിന്റെ സുവിശേഷം 2:49 12 മാത്രമുള്ളപ്പോഴ് അമ്മയപ്പന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. ദേവാലയത്തിൽ മിസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് 3 കണ്ടെത്തുമ്പോൾ, അപ്പോ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി പിതാവിനുള്ള ദൈവാലയത്തിൽ ഇരിക്കണം. എന്നെ യോഹന്നാൻ 4:34 വായിക്കുന്നുണ്ട്, യോഹന്നാൻ 4:34, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേലയെ തേക്കുന്നതാകുന്നു എന്റെ ആഹാരം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ എല്ലാം പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ക്രിസ്തുവിന്റെ താല്പര്യമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് അവിടുന്ന് മനുഷ്യാവതാരത്തിന് തന്നെ വന്നത്. അതിന്റെ പൂർത്തീകരണം കാൽവരിയിലെ ബലിയർപ്പണത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. 7 വാക്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കുകയും ചെയ്യാം. പൊതുവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
പൊതുവായിട്ടുള്ള ഞാൻ എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോയമ്പ് തുടങ്ങുകയാണ്, നമ്മൾ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ കുക്ക്ബുക്കിന്റെ കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു. പിന്നെ അച്ഛന്റെ ഉപ്പാപ്പന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ, നമുക്ക് പ്രാർത്ഥിക്കാം.
ഓക്കെ, നാളത്തെ ക്ലാസ് എന്റെ ഈ വീട്ടില് ഞാൻ ഇവിടെ ഒരു പ്രയർ നാളെ വെച്ചിട്ടുള്ളത് കൊണ്ട് നാളത്തെ ക്ലാസ് ഒരു 45 or 50 മാത്രമേ, നാളെ ക്ലാസ് ഉണ്ടായിരിക്കും, ക്ലാസ് മാറ്റുന്നില്ല, പക്ഷെ ഒരു 10 or 15 നേരത്തെ ഒരുപക്ഷെ ഞാൻ നിർത്തുമെന്ന് മാത്രം ഒന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നികാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്വത്തായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയേപ്പിന്റെ ഭവനങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും എന്റെ ദൈവത്തിന്റെ ഇറങ്കിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. തീർത്ഥ പരിശുദ്ധ ആത്മാവാം ദൈവമേ, അവിടുത്തെ സംസ്കൃതവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും. തമ്പുരാനെ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും പ്രത്യേകിച്ച് കർത്താവെ വേറൊരു തന്നെ സന്നിധിയിൽ വന്നിരിക്കുന്ന പിതാവിന്റെ ആത്മാവിനോടും ദുഃഖത്തിലും പ്രയാസമായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഒന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.